2021 ഏപ്രിൽ 8 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിൻ്റെ സെൻട്രൽ സ്പ്രെഡിൽ നിന്നുള്ള മുഖപ്രസംഗം. സംഘർഷങ്ങൾ വളരാൻ അനുവദിച്ചുകൂടാ. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിട്ടാണ് കടന്നുപോയത്. ഇക്കാര്യത്തിൽ സംസ്ഥാനം പുലർത്തിവന്ന പാരമ്പര്യം നിലനിർത്താൻ കഴിഞ്ഞതിൽ മുഴുവൻ രാഷ്ട്രീയ കക്ഷികൾക്കും അഹോരാത്രം പ്രവർത്തിച്ച പ്രവർത്തകർക്കും അഭിമാനിക്കാം. അതുപോലെ അനിഷ്ട സംഭവങ്ങളും തുറന്ന ഏറ്റുമുട്ടലുകളിലേക്ക് തിരിയാമായിരുന്ന സംഘർഷങ്ങളും ഒഴിവാക്കി സമാധാനം കാത്തുസൂക്ഷിക്കാൻ സഹായിച്ച സേനാംഗങ്ങൾക്കും ഹൃദയം തുറന്ന് നന്ദി പറയേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ പോളിംഗ് ബൂത്തിന് പുറത്ത് ചാരിവെച്ച ഒരു ലാത്തി മാത്രം മതിയായിരുന്നു പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ. ഇന്ന് സ്ഥിതി അതല്ല. ശക്തമായ സാന്നിധ്യം തന്നെ വേണമെന്ന നിലയിലായി. പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പോലും പരസ്പരം പോരടിക്കാനും അതിക്രമങ്ങൾ കാട്ടാനും മടിയില്ലാത്ത വിധം പ്രവർത്തകർ മാറിക്കഴിഞ്ഞു. എങ്കിലും മറ്റിടങ്ങളിലെ അപേക്ഷിച്ച് കേരളത്തിൽ വോട്ടെടുപ്പ് ഏറെക്കുറെ സമാധാനപരമായാണ് കടന്നുപോകുന്നത്. ഇക്കുറിയും അതിന് മാറ്റമുണ്ടായിട്ടില്ല. എന്നാൽ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം വിവിധ ജില്ലകളിലുണ്ടായ ഏറ്റുമുട്ടലുകൾ ഉത്കണ്ഠയ്ക്ക് വക നൽകുന്നതാണ്. കണ്ണൂർ പാനൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകനായ മുഹ്സിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിക്കൊന്ന സംഭവം രാഷ്ട്രീയ കൊലയ്ക്ക് കുപ്രസിദ്ധി നേടിയ കണ്ണൂരിനെ ഒരിക്കൽ കൂടി ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുകയാണ്. മുഹ്സിന്റെ സഹോദരൻ മൻസൂറിനും വെട്ടേറ്റു. ഇവരുടെ മാതാവിനും അയൽ വീട്ടിലെ സ്ത്രീക്കും അക്രമത്തിൽ പരിക്കേറ്റു. ഒരു വോട്ടറെ കാറിൽ കയറ്റി പോളിംഗ് ബൂത്തിൽ എത്തിച്ചതിനെ ചൊല്ലി പകൽ ഉണ്ടായ തർക്കമാണ് രാത്രിയിൽ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് ലീഗ് നേതാക്കൾ ആരോപിക്കുന്നു. രാഷ്ട്രീയ പരിഗണന കാട്ടാതെ അക്രമികളെ കയ്യോടെ പിടികൂടാനുള്ള നടപടിക്ക് ഒട്ടും അമാന്തമുണ്ടാകരുത്. കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലും ചെറുതും വലുതുമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിനത്തിൽ ഇത്തരം സംഭവങ്ങൾ പതിവുള്ളതാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവയെ നിസ്സാരമായി എടുക്കരുത്. ചാരത്തിൽ മൂടപ്പെട്ട് കിടക്കുന്ന കനലായി വേണം വോട്ടെടുപ്പിന് ശേഷമുള്ള ഇമ്മാതിരി അക്രമ സംഭവങ്ങളെ കാണാൻ. സമാധാനം ജനങ്ങളുടെ സ്വൈരജീവിതവും ഉറപ്പിക്കാൻ അക്രമികളെ മുളയിലെ നുള്ളേണ്ടത് അത്യാവശ്യമാണ്. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നിഷ്പക്ഷതയും ദൃഢനിശ്ചയവും ഏറെ പ്രകടമാകേണ്ട സന്ദർഭം കൂടിയാണിത്. സംഘർഷം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനും പ്രവർത്തകരെ അടക്കി നിർത്താനും രാഷ്ട്രീയ നേതാക്കൾ ഒട്ടും സമയം കളയാതെ മുന്നോട്ടിറങ്ങണം. പരസ്പരം പഴിചാരി സ്ഥിതി കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കരുത്. അക്രമങ്ങളിൽ ബലിയാടാവുക പൊതുവെ സാധുക്കളായിരിക്കും. പാനൂരിൽ പോളിംഗ് ദിനത്തിലെ അത്യധ്വാനത്തിന് ശേഷം വീട്ടിൽ രാത്രി ഉറങ്ങാനെത്തിയ യുവാവിനെയാണ് അക്രമികൾ വിളിച്ചിറക്കി നിർദ്ദയം വെട്ടിയത്. ഒരു കുടുംബത്തിന് അത്താണിയാകേണ്ട ചെറുപ്പക്കാരനാണ് വീണ്ടും വിചാരമില്ലാത്ത രാഷ്ട്രീയ പോരിൽ ബലിയാടാകേണ്ടി വന്നത്. സംഘം ചേർന്ന് ആക്രമിക്കാനെത്തിയവർ അറിയുന്നുണ്ടോ ആ കുടുംബത്തിന്റെ തീരാവേദന? വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും ഒക്കെ കഴിഞ്ഞാലും വീണ്ടും എന്നും കാണേണ്ടവർ പരസ്പരം ഏറ്റുമുട്ടേണ്ടവരല്ല. ഭിന്ന രാഷ്ട്രീയ ചിന്താഗതി പുലർത്തുമ്പോഴും സൗഹൃദം വെടിയേണ്ടവരല്ല. അവർ തിരഞ്ഞെടുപ്പ് കാലത്തെ വീറും വാശിയും വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ പാടെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ആരോഗ്യകരമായ സാമൂഹ്യ ജീവിതത്തിന് അത് അനിവാര്യമാണ്. ചാവേറുകളാകാതിരിക്കാനുള്ള വിവേകവും ബോധവും പ്രവർത്തകർക്കും ഉണ്ടാകണം. ഇത്തരുണത്തിൽ ഇടുക്കി ജില്ലയിലെ കോവിൽമലയിലെ 3 മുന്നണികളുടെയും പ്രവർത്തകർ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കാഴ്ചവെച്ച മഹനീയ മാതൃക പുതിയ അനുഭവമാണ്. LDF, UDF, NDA മുന്നണികൾ ഒരൊറ്റ പന്തലിലാണ് തിരഞ്ഞെടുപ്പ് ബൂത്തുകൾ ഒരുക്കി പ്രവർത്തിച്ചത്. പ്രത്യേകം പ്രത്യേകം ബൂത്തുകൾ ഒരുക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവ് ലാഭിക്കുന്നത് മാത്രമല്ല ഇതിന്റെ നേട്ടം. പരസ്പര സ്നേഹവും സൗഹൃദവും ആദ്യാവസാനം നിലനിർത്താനും ഈ മാതൃക ഉപകരിച്ചു. 3 നേരത്തെ ഭക്ഷണം തയ്യാറാക്കുന്നത് വരെ ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചുണ്ടും സൗഹൃദം പങ്കുവച്ചുമുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തനം കണ്ണിൽ കണ്ണിൽ നോക്കിയാൽ പോരടിക്കാൻ നിൽക്കുന്ന പ്രവർത്തകർക്കാകെ അനുകരണീയ മാതൃകയാണ്. തലസ്ഥാന ജില്ലയിൽ അതിശക്തമായ മത്സരത്തിന് വേദിയായ കഴക്കൂട്ടം മണ്ഡലത്തിൽപ്പെട്ട കാട്ടായിക്കോണത്ത് പരസ്പരം ഏറ്റുമുട്ടിയ CPM BJP പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസിന് ലാത്തി ചാർജ് നടത്തേണ്ടി വന്നു. BJP ബൂത്തിലുള്ളവർ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് CPM പ്രവർത്തകർ ഇടപെട്ടതാണ് മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനും പോലീസ് ഇടപെടലിനും വഴിവെച്ചത്. നിസ്സാരമായ ഒരു കാര്യം ഇത്തരത്തിൽ വളർന്ന് വലുതാകാതിരിക്കാൻ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മത്സരത്തിന്റെ ചൂട് മനുഷ്യന്റെ ദേഹത്തല്ല തീർക്കേണ്ടത്. അക്രമങ്ങൾ തെരുവിൽ നിന്ന് പ്രവർത്തകരുടെ വീടുകൾ വരെ നീളാൻ അനുവദിച്ചതും ശരിയായില്ല. ഇതിന്റെ തുടർച്ച പല തലങ്ങളിൽ പൊട്ടിപ്പുറപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണം. മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിക്കു തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. മുൻ തിരഞ്ഞെടുപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വോട്ട് ശതമാനത്തിൽ ഇത്തവണയും വൻ മുന്നേറ്റമാണ് ദൃശ്യമായത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 77.10% ശതമാനമായിരുന്നു പോളിംഗ് എങ്കിൽ ഇത്തവണ അത് കവിയുമെന്നാണ് വിലയിരുത്തൽ. അന്തിമ കണക്ക് ലഭിക്കുന്നതോടെ ചിത്രം കൂടുതൽ വ്യക്തമാകും. സ്ത്രീകളുടെ വർദ്ധിച്ച സാന്നിധ്യം ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകതയായി കരുതാം. വോട്ടെടുപ്പിന് ഉത്സവ ഛായ കൈവരുത്തിയതിൽ വനിതാ സാന്നിധ്യത്തിന് പ്രമുഖ പങ്കുണ്ട്. വോട്ടർമാരിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് കൂടുതൽ എന്നതും പ്രത്യേകതയാണ്. ബംഗാളിൽ അവസാനഘട്ടം വോട്ടെടുപ്പ് നടക്കാൻ ഈ മാസം അവസാനം വരെ കാത്തിരിക്കണം. അതുകഴിഞ്ഞ് മെയ് 2 മാത്രമാണ് വോട്ടെണ്ണൽ. കൂട്ടലും കിഴിക്കലുമായി അതുവരെ നേതാക്കളും പ്രവർത്തകരും മാനസിക സമ്മർദ്ദത്തിലായിരിക്കും. എക്സിറ്റ് പോളിന് വരെ വിലക്കുള്ളതിനാൽ ക്ഷമാപൂർവം ഇനിയുള്ള 24 ദിനങ്ങൾ കാത്തിരിക്കാനേ കഴിയൂ.